അതുപോലെ തന്നെ അന്ന് മക്കയിൽ നിലനിന്നിരുന്ന ഏറ്റവും വലിയ വൃത്തികേടുകളിൽ ഒന്നായിരുന്നു കള്ളുകുടിക്കുകയും വ്യഭിചാരത്തിൽ ഏർപ്പെടുകയും ചെയ്യുക എന്നത്. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുതന്നിരുന്നു. മദ്യം അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അവരുടെ മദ്യം കുടിക്കാത്ത ആൾക്കാരെ കണ്ടെത്താൻ പ്രയാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യം കഴിച്ചിരുന്നില്ല. അതോടൊപ്പം തന്നെ അവിടത്തേക്ക് അങ്ങേയറ്റത്തെ സ്ഥാനമുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ട്. അവിടത്തേക്ക് മക്കയിൽ ഏറ്റവും നല്ല സ്ഥാനമുണ്ട്, ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിയാണ്. വ്യഭിചാരത്തിലേക്ക് അതല്ലെങ്കിൽ മോശമായ കാര്യത്തിലേക്ക് പോകാനുള്ള എല്ലാ വഴികളും ഉണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം തിന്മകളിലേക്ക് യാതൊരു നിലക്കും പ്രവേശിക്കുകയുണ്ടായില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മക്കാർക്കിടയിൽ സത്യസന്ധത കൊണ്ട് ഏറ്റവും അറിയപ്പെട്ടിരുന്നു. അവിടുത്തെ ദഅവത്തിന്റെ തുടക്കത്തിൽ, പ്രബോധനത്തിന്റെ ആരംഭത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കാരെ എല്ലാം വിളിച്ചു വരുത്തിയതിന് ശേഷം അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, അറഅയ്തും ലൗ അഖ്ബർതുകും അന്ന ഖൈലൻ ബിൽ വാദി തുറീദു അൻ തുഗീറ അലൈക്കും കുന്തും മുസദ്ദിഖി. ഞാൻ നിങ്ങളോട് ഇതാ ഈ താഴ്വാരത്തിനപ്പുറത്ത് നിങ്ങളോട് യുദ്ധം ചെയ്യാൻ തയ്യാറായി ഒരു സൈന്യം നിൽക്കുന്നുണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ? അവർ പറഞ്ഞു, നഅം മാ ജറബ്ന അലൈക കദിബൻ ഖത്തു, തീർച്ചയായും വിശ്വസിക്കും, ഇതുവരെ നീ കളവ് പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല. സുബ്ഹാനല്ലാഹ്, ഇതുവരെ നീ കളവ് പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല. ഒരിക്കൽ പോലും മുഹമ്മദ് ഒരു കളവ് പറഞ്ഞത് മക്കാർ കേട്ടിട്ടില്ല. അത്രമാത്രം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വിശ്വാസമായിരുന്നു. അബൂ സുഫിയാൻ, അദ്ദേഹം പിന്നീടാണ് സഹാബിയാകുന്നത്. ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം മുശ്രിക്കായിട്ടാണ് ജീവിച്ചത്. പിന്നീടാണ്, അവസാന കാലഘട്ടത്തിലാണ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയിച്ചടക്കിയതിന് ശേഷമാണ് അബൂ സുഫിയാൻ മുസ്ലിം ആകുന്നത്. അബൂ സുഫിയാൻ മുശ്രിക്കായിരുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ പേർഷ്യയിലെ രാജാവായിരുന്ന ഹിർക്കലിന്റെ അടുക്കലേക്ക് ചെന്നു. ഹിർക്കൽ മുഹമ്മദിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, മക്കയിൽ നിന്ന് ചില ആളുകൾ വന്നിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ അബൂ സുഫിയാനെയും കൂട്ടരെയും ഹിർക്കൽ വിളിച്ചു വരുത്തി. എന്നിട്ട് അവരോട് ചോദ്യങ്ങൾ ചോദിച്ചു. ആ കൂട്ടത്തിൽ ഹിർക്കൽ ഒരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം ചോദിച്ചു, ഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബി അൻ യഖൂൽ ഖബ്ല അൻ യഖൂല മാ ഖാൽ. മുഹമ്മദ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വാദം, അത് പറയുന്നതിന് മുൻപ് എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും മുഹമ്മദ് ഒരു കളവ് പറഞ്ഞത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അബൂ സുഫിയാൻ പറഞ്ഞു, ഇല്ല, ഒരിക്കലും മുഹമ്മദ് കളവ് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുന്നു, അബൂ സുഫിയാൻ മുന്നിലാണ് ഇരിക്കുന്നത്, ബാക്കി എല്ലാവരും ബാക്കിലാണ്. അബൂ സുഫിയാൻ പറയുന്നു, ഞാൻ എങ്ങാനും മുഹമ്മദിന്റെ മേൽ കളവ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നിലുള്ള ആളുകൾ എന്നെ ആക്ഷേപിക്കുമോ എന്ന പേടിയില്ലായിരുന്നെങ്കിൽ ഞാൻ കളവ് പറയണം. പക്ഷെ അവരോട് കൂടി ആലോചിക്കാൻ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. ഹിർക്കൽ നേരെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരെല്ലാവരും ബാക്കിലാണ്. അപ്പൊ കൂടി ആലോചിക്കാൻ വയ്യ, കളവ് പറയണോ വേണ്ടേന്ന് അറിയാൻ വേണ്ടിട്ട്. അതുകൊണ്ട് ഞാൻ അവരോട് സത്യം പറഞ്ഞു, മുഹമ്മദ് ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല. അപ്പോ ഇത് കേട്ടപ്പോൾ ഹിർക്കൽ അദ്ദേഹം പറഞ്ഞു, ഫഖദ് അറഫ്തു അന്നഹു ലം യകുൽ യദഅ അൽ കദിബ അലൻ നാസ് വയക്ദിബ അലൽ അല്ലാഹ്. സ്വന്തം കാര്യത്തിന് വേണ്ടി ഇതുവരെ കളവ് പറയാത്ത ഒരു മനുഷ്യൻ എങ്ങനെയാണ് പിന്നെ അള്ളാഹുവിന്റെ കാര്യത്തിൽ കളവ് പറയുക? ഇത് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്ന ഏതൊരാൾക്കും ചിന്തിക്കാൻ സഹായകമാകേണ്ട കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും അവിടുന്ന് കളവ് പറഞ്ഞതായി സ്ഥിരപ്പെട്ടിട്ടില്ല. ചരിത്രത്തിൽ ആ കാര്യം സംശയങ്ങൾക്ക് ഇടം നൽകാത്ത വിധം സ്ഥിരപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അത്ര കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടതാണ്. ഒരിക്കൽ പോലും തമാശക്ക് പോലും ആയിരക്കണക്കിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഒന്നിൽ പോലും റസൂലുള്ള തമാശക്കെങ്കിലും ഒരു കളവ് പറഞ്ഞ് സ്ഥിരപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു മനുഷ്യൻ ജീവിതകാലം മുഴുവൻ സത്യം പറഞ്ഞ ഒരാൾ എങ്ങനെയാണ് ലോകങ്ങളുടെ സൃഷ്ടാവായ അള്ളാഹുവിനെ കുറിച്ച് കളവ് പറയുക? എങ്ങനെയാണ് പരലോകമുണ്ട് എന്ന് കളവ് പറയുക? എങ്ങനെയാണ് മക്കാരെല്ലാവരും അൽ അമീൻ എന്ന് ഒരുമിച്ച് വിളിച്ച ഒരു മനുഷ്യൻ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടും ഒരു കളവിനു വേണ്ടി പുറച്ചു നിൽക്കുക? എങ്ങനെയാണ് ഒരാൾക്കത് സാധിക്കുക? ഒരിക്കലും സാധിക്കുകയില്ല. റസൂലുള്ളയുടെ ജീവിതം പരിശോധിക്കുന്ന ഏതൊരാൾക്കും ഇസ്ലാം സ്വീകരിക്കുക എന്നതല്ലാത്ത മറ്റൊരു വഴിയും അയാളുടെ മുന്നിൽ കാണാൻ സാധിക്കുകയില്ല. ശരി, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജാഹലിയ കാലഘട്ടത്തിൽ ഉപേക്ഷിച്ച കാര്യങ്ങളിൽ ഒന്നാണ്, അല്ലെങ്കിൽ റസൂലുള്ളക്ക് പഠിപ്പിക്കപ്പെടാത്ത കാര്യങ്ങളിൽ ഒന്നായിരുന്നു കവിത എന്നത്. അറബികൾ കവിതയിൽ അറിയപ്പെട്ട ആളുകളാണ്. അവർ അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നല്ല കവിതകളാണ് ഏഴ് മുഅല്ലഖാത്തുകൾ. അത് കഅബയുടെ ചുവരിൽ അവർ എഴുതി വെക്കുമായിരുന്നു. അറബി ചരിത്രത്തിൽ അതുപോലെയുള്ള കവിതകൾ മറ്റൊന്ന് രചിക്കപ്പെട്ടിട്ടില്ല. അത്ര മനോഹരമായ കവിതകൾ സാഹിത്യത്തിൽ ഏറ്റവും മുന്നിലായിരുന്നു അവർ. അവർ ഫഖർ നടിച്ചിരുന്ന കാര്യങ്ങളിൽ ഒന്ന് അവരുടെ ഭാഷയായിരുന്നു. അതുകൊണ്ടാണ് അറബികൾ അനറബികൾക്ക് നൽകിയ പേര് ആജിം എന്നാണ്. ആജിം എന്ന് പറഞ്ഞാൽ, ഉജ്മത്തുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് നാവിന് സംസാരിക്കാൻ കഴിവില്ലാത്ത അവസ്ഥക്കാണ് ഇത് പറയാൻ. അതായത് അറബികൾ അവർ സ്വയം കണ്ടിരുന്നത് അറബികൾ അല്ലാത്ത ആളുകൾ അവർക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന്. അവരുടെ ഒരാളുടെ ഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയത്തിലുള്ള വികാരങ്ങൾ നാവിലെത്തിക്കാൻ പറ്റാന്നുള്ള. അതിന് അറബിയെ പോലെ കഴിയുന്ന മറ്റൊരു ഭാഷയില്ല. അറബി ഭാഷയിലുള്ള അവരുടെ കഴിവിന്റെ കാഠിന്യം കാരണം അനറബികൾക്ക് അവർ നൽകിയ പേര് ശരിയായ മലയാളം പറയുകയാണെങ്കിൽ പൊട്ടന്മാരെന്നാണ്, സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാർ. അപ്പൊ അവർ കണ്ടിരുന്നത് അനറബികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭാഷ അറിയില്ല എന്നാണ്. അത്ര അവർ ഫഖർ നടിച്ചിരുന്ന കാര്യമാണ് കവിത എന്നത്, അവരുടെ ഭാഷ എന്നത്. പക്ഷേ പൊതുവെ കവികൾ, അവർക്കിടയിലെ കവികൾ എല്ലാ തിന്മകളുടെയും നേതാക്കന്മാരായിരുന്നു. എല്ലാ ഹറാമുകളിലും നടക്കുന്ന ആളുകൾ, എല്ലാ വൃത്തികേടുകളിലും അവരെ കാണാൻ സാധിക്കും. കവികളുടെ അന്നത്തെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട കവിതകൾ വായിക്കുക എന്ന് പറഞ്ഞാൽ അത്ര വൃത്തികേടുകൾ നിറഞ്ഞതാണ്. വായിച്ച് അതിനർത്ഥം പറയുക എന്നത് അത്ര പ്രയാസകരമാണ്. കാരണം സ്ത്രീയെ വർണ്ണിക്കലും മദ്യത്തെ വർണ്ണിക്കലും മോശമായ കാര്യങ്ങളും ഹറാമായ കാര്യങ്ങളും എല്ലാ മ്ലേച്ഛതകളും അവരുടെ കവിതകളിൽ കാണാമായിരുന്നു. അതുകൊണ്ട് തന്നെ കവികൾ പൊതുവെ അന്നത്തെ കാലഘട്ടത്തിൽ മോശക്കാരായി അറിയപ്പെട്ട ആളുകളാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ അവിടത്തേക്ക് കവിത വഴങ്ങിയിരുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലിനെ സംരക്ഷിച്ച രൂപങ്ങളിൽ ഒന്നായിരുന്നു അത്. ഖുർആനിൽ തന്നെ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, വമാ അല്ലംനാഹു ശിഅറ വമാ യംബഗില, നാം അവിടത്തേക്ക് കവിത പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, അത് അവിടത്തേക്ക് യോജിക്കുകയുമില്ല. കവിത റസൂലുള്ളക്ക് യോജിക്കില്ലായിരുന്നു. ഒരിക്കൽ ചില റിവായത്തുകളിൽ വന്നതായി കാണാം, റസൂലുള്ള ഒരിക്കൽ ഒരു കവിത പറയാൻ ശ്രമിച്ചു, അതാകെ പഴച്ചുപോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങൾക്കിത് യോജിക്കുകയില്ല. കവിത അവിടത്തേക്ക് നാവിന് വഴങ്ങിയിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് ഒരിക്കൽ സഹാബികളിൽ ചിലർ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് കവിത കേൾക്കുന്നത് ഇഷ്ടമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, കാന അബ്ഗദൽ ഹദീസ് ഇലൈ, അത് അവിടത്തേക്ക് ഏറ്റവും വെറുപ്പുള്ള വിഷയമായിരുന്നു. കവിത എന്നത് റസൂലിനെ ഏറ്റവും വെറുപ്പുള്ള കാര്യമായിരുന്നു. എന്നാൽ ഈ പറഞ്ഞതിന്റെ അർത്ഥം എല്ലാ കവിതകളും മോശമാണ്, കവിതകൾ പാടില്ല എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സന്ദർഭങ്ങളിൽ ചില കവിതകൾ കേട്ടിട്ടുണ്ട്, ഹിക്മത്തുള്ള കവിതകൾ. റസൂലുള്ള പറഞ്ഞു, ഇന്ന ബിനൽ ബയാനി ലസിഹ്റ വ ഇന്ന മിനശ്ശിഅരി ലഹിക്മ, സംസാരത്തിൽ ഒരു മാസ്മരികതയുണ്ട്, ആളുകളെ മയക്കുന്ന ഒരു മാസ്മരികത സംസാരങ്ങളിലുണ്ട്. ചില ആളുകളുടെ പ്രസംഗങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഹക്ക് ബാത്തിലായി തോന്നും, ബാത്തിൽ ഹക്കായി തോന്നും, സംസാരത്തിന്റെ കഴിവാണത്. വ ഇന്ന മിനശ്ശിഅരി ലഹിക്മ, അതുപോലെ തന്നെ കവിതയിൽ ചിലപ്പോൾ ചില യുക്തികൾ ഉണ്ടായിരിക്കും. റസൂലിന്റെ ചില സമയത്ത് കവിതകൾ കേട്ടിട്ടുണ്ട്, അല്ല, അള്ളാഹുവിന്റെ റസൂലിന് അവിടുത്തെ ആക്ഷേപിക്കുന്ന ആളുകൾക്ക് മറുപടി പറയാൻ ഏൽപ്പിക്കപ്പെട്ട ഒരു സഹാബി ഉണ്ടായിരുന്നു, ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു. അവിടുത്തോട് റസൂലുള്ള പറയുമായിരുന്നു, ഉഹ്ജു യാ ഹസ്സാൻ, ഹസ്സാൻ നീ മുശ്രിക്കുകളെ ആക്ഷേപിച്ചുകൊണ്ട് കവിത എഴുതുക. റസൂലിനെ കളിയാക്കിക്കൊണ്ട് മുശ്രിക്കുകൾ കവിത എഴുതും. അപ്പൊ അതിന് മറുപടിയായിക്കൊണ്ട് ഹസ്സാൻ നീ മറുപടി പറയുക, ഫഇന്ന ജിബ്രീൽ മഅക, ജിബ്രീൽ നിന്നോടൊപ്പമുണ്ട്, എന്നെ സഹായിക്കാൻ വേണ്ടി ജിബ്രീൽ നിന്നോടൊപ്പമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് കവിത യോജിച്ചിരുന്നില്ല. അവിടുന്ന് കവിതയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന്, അക്കാലഘട്ടത്തിൽ കവികൾ മോശക്കാരായി പൊതുവെ അറിയപ്പെട്ടിരുന്നു. അങ്ങനെ പൊതുവെ അറിയപ്പെട്ട ഒരു സമൂഹത്തിൽ അവരോട് സാദൃശ്യമുള്ളവനായി മാറുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ യോജിക്കുന്നതല്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചിലപ്പോൾ ചില കാര്യങ്ങൾ അനുവദനീയമായിരിക്കും, പക്ഷെ അത് പൊതുവെ ചെയ്യുന്നത് വൃത്തികെട്ട ആളുകളായിരിക്കും. അങ്ങനെയാണെങ്കിൽ സംസ്കാരമുള്ള ഈമാനുള്ള ആളുകൾ അതിൽ നിന്ന് വിട്ടുനിൽക്കണം. ചില കാര്യങ്ങൾ അനുവദനീയമായ കാര്യമായിരിക്കും, പക്ഷേ അത് പൊതുവെ നാട്ടിൽ ചെയ്യുന്നത് ചിലപ്പോൾ അത്ര സംസ്കാരമില്ലാത്ത ആളുകളായിരിക്കും. അത് അവരുടെ ഒരു അടയാളമായി മാറിയിട്ടുണ്ടാവും, ഫുസാക്കുകളുടെ അടയാളമായി മാറിയിട്ടുണ്ടാവും. ഉദാഹരണത്തിന് ചില വസ്ത്രങ്ങൾ, അത് അടിസ്ഥാനപരമായി ചിലപ്പോൾ അനുവദനീയമായിരിക്കും, പക്ഷേ നാട്ടിൽ അത് പൊതുവെ ധരിക്കുന്നത് തമ്മാടികളായ ആളുകളായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈമാനുള്ള ആളുകൾ അത് ധരിക്കാൻ പാടില്ല. അതല്ലെങ്കിൽ ചില വാഹനങ്ങൾ അത് പൊതുവെ നാട്ടിൽ മോശക്കാരായ ആളുകൾ ധരിക്കുന്നതായിരിക്കും. ഉദാഹരണത്തിന് ചില ബൈക്കുകളുണ്ട്, അത് ദീനും ഇസ്ലാമും ഉള്ള ഒരാൾ വലിയ ശബ്ദവും വലിയ ഒച്ചയുള്ള വണ്ടികൾ, ഒരാൾ അത് ആ വണ്ടി എടുത്ത് ഓടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അത് അയാളുടെ മുറുവത്തിന് വിരുദ്ധമാണ്, അയാളുടെ പൊതുവെയുള്ള സംസ്കാരത്തിന് വിരുദ്ധമാണ്. നാട്ടിൽ ഹൈറിന്റെ നന്മയുടെ ആളുകൾ എങ്ങനെയാണോ നടക്കുന്നത് അങ്ങനെയാണ് ഒരു മുസ്ലിം നടക്കേണ്ടത്. അത് ഇസ്ലാമിലെ മര്യാദകളിൽപ്പെട്ടതാണ് മുറുവത്ത് എന്ന് പറയാം. മുറുവത്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇസ്ലാമിൽ അനുവദനീയമായ കാര്യങ്ങളായിരിക്കും, പക്ഷേ നാട്ടിൽ നന്മയുള്ള ആളുകൾ ചെയ്യാത്തത് കൊണ്ട് ഒരു മുസ്ലിം അതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരും. അത് അവന്റെ ഈമാനിന്റെ പൂർണ്ണതയുടെ ഭാഗമാണ്. അപ്പോ ഷിഅറ് അതിൽ നിന്ന് റസൂലുള്ള വിട്ടു നിൽക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന്, റസൂലുള്ളയുടെ കാലഘട്ടത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവെ കവികൾ തിന്മയുടെ ആളുകളായി അറിയപ്പെട്ടിരുന്നു. അള്ളാഹുവിന്റെ റസൂലാകട്ടെ ആ ഗണത്തിലേക്ക് ചേർക്കപ്പെടുക എന്നത് അവിടത്തേക്ക് യോജിച്ചതായിരുന്നില്ല, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഖുർആൻ അറബികളുടെ ചരിത്രത്തിൽ എല്ലാ സാഹിത്യങ്ങളെയും തകർത്ത് കളയുന്ന സാഹിത്യമാണ് ഖുർആനിൽ ഉണ്ടായത്. അള്ളാഹുവിന്റെ റസൂലാകട്ടെ ഒരിക്കൽ പോലും കവിത പറഞ്ഞിട്ടില്ല. അവരുടെ സാഹിത്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കാര്യമാണ് കവിത. റസൂലുള്ള ഒരിക്കൽ പോലും ഒരു കവിത പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരു റസൂൽ, അങ്ങനെയുള്ള ഒരാൾ സാഹിത്യത്തെ അത്ഭുതപ്പെടുത്തുന്ന, അറബ് സാഹിത്യത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും വന്നിട്ടില്ലാത്ത ഒരു കാര്യവുമായി വരിക എന്നത്, ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയുണ്ടാക്കിയതല്ല എന്നതിന് ഏറ്റവും വലിയ തെളിവുകളിൽ ഒന്നാണ്. ശരി, അപ്പോൾ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഈ കാലഘട്ടത്തിൽ എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും അങ്ങേയറ്റം അകന്നു നിന്നിരുന്നു. അതുകൊണ്ട് സഹോദര, നമ്മുടെ റസൂലിനെ നാം പിൻപറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എന്റെ ചുറ്റുപാടുള്ള ആളുകൾ മോശമാണ് എന്ന് പറയാതിരിക്കാം. എന്റെ വീട് അങ്ങനെയാണ്, എന്റെ അയൽവാസികൾ ഇങ്ങനെയാണ്, എന്റെ കൂട്ടുകാരിങ്ങനെയാണ്, എന്റെ നാടിങ്ങനെയാണ്. ഇതൊന്നും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, നന്മയിൽ ഉറച്ചു നിലകൊള്ളാൻ നിനക്ക് തടസ്സമല്ല. കാരണം ഏറ്റവും മോശമായ സമൂഹത്തിൽ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ലവരായി ജീവിച്ചു കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നീ ഒരിക്കലും പറയരുത് എന്റെ ചുറ്റുപാട് ഇങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയരുത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതുപോലെ, വലാ തകൂനു ഇമ്മഅ, നിങ്ങൾ കൂടെ കൂടികളാവരുത്. ജനങ്ങൾ എങ്ങനെയാണോ അതുപോലെ അങ്ങനെയാവരുത്. ജനങ്ങൾ നന്നായാൽ നീ നന്നാവുക, ജനങ്ങൾ മോശമായാൽ നീ മോശമാവുക, അങ്ങനെ ആവാൻ പാടില്ല. മറിച്ച് നിനക്ക് നിന്റേതായ ദീനും സ്വഭാവവും സംസ്കാരവും നന്മകളും ഉണ്ടായിരിക്കണം, ജനങ്ങൾ മോശമായാലും ഇല്ലെങ്കിലും. അതൊരു മുസ്ലിമിന്റെ അടയാളങ്ങളിൽ പെട്ടതായി. അതുകൊണ്ട് ഒരിക്കലും അവൻ എന്ത് പറയരുത്, അവൻ ചെയ്തതുകൊണ്ട് ഞാനും ചെയ്തു എന്ന് പറയരുത്. അവൻ ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ, നിനക്ക് നിന്റെ വഴിയുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നിന്ന് പഠിക്കാൻ സാധിക്കുന്ന പാഠമാണ്. റസൂലുള്ളയുടെ സീറയിൽ ചരിത്രത്തിൽ പറയപ്പെട്ട ഒരു സംഭവമാണ് ഹർബുൽ ഫിജാർ. ഹർബുൽ ഫിജാർ എന്ന് ഹർബ് എന്നാൽ യുദ്ധം. ഹർബുൽ ഫിജാർ എന്നാൽ ഖുറൈശികൾക്ക് ഇടയിൽ നടന്ന ഒരു യുദ്ധമാണ്, അല്ലെങ്കിൽ മക്കാർക്കിടയിൽ നടന്ന ഒരു യുദ്ധമാണ്. അതിന് കാരണമായത് ഖുറൈശികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ ചിലർ കൊന്നു എന്നതാണ്. പിന്നെ അതിന് പകരം കൂട്ടുന്നതിനു വേണ്ടിയാണ് ഈ യുദ്ധം ആരംഭിക്കുന്നത്, ഹർബുൽ ഫിജാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 15 വയസ്സുള്ളപ്പോഴാണ് ഈ യുദ്ധം ആരംഭിക്കുന്നത്. റസൂലുള്ളക്ക് 20 വയസ്സുള്ളപ്പോഴാണ് ആ യുദ്ധം അവസാനിക്കുന്നത്. 5 വർഷം ആ യുദ്ധം അവർക്കിടയിൽ നിലനിന്നിട്ടുണ്ട്. വളരെ ഒരു അർത്ഥമില്ലാത്തൊരു കാര്യത്തിനു വേണ്ടി തുടങ്ങിയ യുദ്ധമാണ് ആ യുദ്ധം. 5 കൊല്ലം മക്കയിലെ മുശ്രിക്കുകൾ 5 കൊല്ലം ഈ യുദ്ധത്തിൽ അവർ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ല. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അമ്പത്തിച്ചു കൊടുത്തിരുന്നു. അവർക്ക് ഖുറൈശികൾ അവർക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പുകൾ എത്തിച്ചു കൊടുത്തിരുന്നു. പണ്ഡിതന്മാർ പറഞ്ഞത് അതിന് കാരണമായത് മക്ക കഅബയുടെ നാടാണ്, അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ ഏറ്റവും ആദരണീയമായ മസ്ജിദ് നിലനിൽക്കുന്ന നാടാണ്, അതിനെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രവൃത്തിയിൽ തന്നെ ഏർപ്പെട്ടത് എന്ന് പണ്ഡിതന്മാർ അവരിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹർബുൽ ഫിജാർ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്രായത്തിൽ നടന്ന യുദ്ധമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ചെറിയ രൂപത്തിൽ പങ്കെടുത്തത് ഹദീസുകളിൽ ചിലതിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഹർബുൽ ഫിജാർ അത് റസൂലുള്ളയുടെ 20-ാമത്തെ വയസ്സിലാണ് അവസാനിക്കുന്നത്. അത് കഴിഞ്ഞു മാസങ്ങൾക്ക് ശേഷം ഒരു സംഭവമുണ്ടായി. യമനിൽ നിന്ന് ഒരാൾ അയാളുടെ കച്ചവട ആവശ്യത്തിന് വേണ്ടി മക്കയിലേക്ക് വന്നു. അയാളുടെ പേര് സുബൈദ് എന്നായിരുന്നു. അയാൾ യമനിയാണ്. അയാൾ മക്കയിലേക്ക് വന്ന് മക്കയിലുണ്ടായിരുന്ന അൽ ആസ് ഇബ്നു വായിൽ എന്നു പേരുള്ള ഒരാളുമായി കച്ചവടം നടത്തി. അയാളുടെ മുതല് ആസ് ഇബ്നു വായിലിന് കൊടുത്തു. എന്നാൽ ആസ് ഇബ്നു വായിൽ അയാൾ സുബൈദിനെ വഞ്ചിച്ചു, യമനിയെ വഞ്ചിച്ചു. അയാൾ പൈസ കൊടുക്കാൻ തയ്യാറായില്ല. ആളുടെ സാധനം പിടിച്ചു വെച്ചു, പൈസ കൊടുക്കുന്നില്ല. ഇയാൾ ഈ ആസ് ഇബ്നു വായിൽ എന്നയാൾ ഖുറൈശികളുടെ നേതാക്കന്മാരിൽപ്പെട്ടയാളാണ്. അങ്ങനെ ഇദ്ദേഹം ഈ സുബൈദ് അദ്ദേഹം മക്കയിലുള്ള പല ആളുകളെയും നേരിട്ട് പോയി കണ്ടു. തന്റെ സമ്പാദ്യം ഇന്നയാൾ തട്ടിയെടുത്തിട്ടുണ്ട്, നിങ്ങൾ സഹായിക്കണം എന്ന പേരിൽ അദ്ദേഹം പലരെയും പോയി കണ്ടു. അവരാരും തിരിഞ്ഞു നോക്കിയില്ല. അങ്ങനെ അദ്ദേഹം കഅബയുടെ അടുക്കൽ വന്നു നിന്ന് അടുത്ത ദിവസം പുലർച്ചെ സൂര്യൻ ഉദിക്കുന്ന സന്ദർഭത്തിൽ മക്കക്കാർ ഒരുമിച്ചു കൂടിയ വേളയിൽ ഒരു ഉയരമുള്ള പ്രദേശത്ത് കയറി നിന്ന് അദ്ദേഹം ഒരു കവിത പാടി. തന്റെ അവസ്ഥ വിശദീകരിച്ചുകൊണ്ട് ഇയാൾ ചെയ്ത ഉൾമ പറഞ്ഞുകൊണ്ട് ഒരു കവിത പാടി. അത് കേട്ടപ്പോൾ അവിടെ കൂടിയിരുന്ന മക്കയിലെ ഖുറൈശികളായിരുന്ന ചില ആളുകൾ, അവർ ഇയാളുടെ കവിത കേട്ടപ്പോൾ അവരെഴുന്നേൽക്കുകയും അയാളുടെ അവകാശം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ആസ് ഇബ്നു വായിലിന്റെ അടുക്കൽ പോവുകയും ചെയ്തു. അങ്ങനെ സുബൈദിന് ഈ പറഞ്ഞ അവകാശം തിരിച്ചു കൊടുത്തതിന് ശേഷം മക്കയിലെ ഖുറൈശികളിൽപ്പെട്ട ചില ആളുകൾ, അവർ അബ്ദുല്ലാഹ് ഇബ്നു ജദാൻ എന്നുപേരുള്ള ഒരാളുടെ വീട്ടിൽ ഒരുമിച്ചു കൂടി. അബ്ദുല്ലാഹ് ഇബ്നു ജദാനെ കുറിച്ച് നാം ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അയാൾ അറബികൾക്കിടയിൽ ധാരാളം സമ്പാദ്യം ദാനം ചെയ്തിരുന്നയാളാണ്. പക്ഷേ അയാൾ മുസ്ലിം ആയിരുന്നില്ല. അതിന്റെ പേരിൽ നരകത്തിൽ പ്രവേശിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച വ്യക്തിയാണ് അബ്ദുല്ലാഹ് ഇബ്നു ജദാൻ. അബ്ദുല്ലാഹ് ഇബ്നു ജദാന്റെ വീട്ടിൽ ഖുറൈശികളിലെ നേതാക്കന്മാർ ഒരുമിച്ചുകൂടി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ അവിടെ വെച്ച് ഹിൽഫുൽ ഫുദൂൽ എന്ന പേരിലുള്ള കരാർ അതിലേർപ്പെട്ടു. ഹിൽഫുൽ ഫുദൂൽ എന്ന കരാർ ഖുറൈശികളുടെ ചരിത്രത്തിൽ അറിയപ്പെട്ട കരാറുകളിലൊന്നാണ്. ആ കരാറിന്റെ ചുരുക്കം ഇതാണ്: നമ്മുടെ നാട്ടിൽ മക്കയിൽ ആരെങ്കിലും വരികയും അയാൾക്ക് എന്തെങ്കിലും ഒരു അതിക്രമം നേരിടേണ്ടി വരികയും ചെയ്താൽ അയാളുടെ ആവശ്യം നിറവേറ്റി കൊടുക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് എന്നതായിരുന്നു ആ കരാറിന്റെ ചുരുക്കം. അതാണ് ഹിൽഫുൽ ഫുദൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിൽഫുൽ ഫുദൂലിനെ കുറിച്ച് അവിടുത്തെ ഹദീസുകളിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. റസൂലുള്ള പറഞ്ഞു, ലഖദ് ഷഹിദ്തു ഫീ ദാരി അബ്ദുല്ലാഹി ഇബ്നു ജദ്ആൻ ഹിൽഫൻ, ഞാൻ അബ്ദുല്ലാഹി ഇബ്നു ജദ്ആന്റെ വീട്ടിലുള്ള കരാറിൽ പങ്കെടുത്തിട്ടുണ്ട്. ലൗ ദുഈതു ബിഹി ഫിൽ ഇസ്ലാമി ലഅജബ്തു, ഞാൻ ഇസ്ലാം ആയിരിക്കെ മുസ്ലിം ആയിരിക്കെ എനിക്ക് ഞാൻ നബി ആയതിനു ശേഷം അതിലേക്ക് എന്നെ ക്ഷണിച്ചിരുന്നെങ്കിൽ ഞാൻ ആ ക്ഷണം സ്വീകരിക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഈ ഹിൽഫുൽ ഫുദൂൽ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏർപ്പെട്ട ഈ കരാർ, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ ചുരുക്കം ഇതാണ്: ആർക്കാണോ അതിക്രമം മക്കയിൽ നേരിടേണ്ടി വരുന്നത്, അവരുടെ അതിക്രമം, അവർക്ക് നേരിടേണ്ടി വന്ന ആ പ്രയാസം, അതിൽ മക്കയിലെ നേതാക്കന്മാരായ ആളുകൾ അവർ തീരുമാനിച്ചു, നമ്മളത് തിരിച്ചു വാങ്ങിക്കൊടുക്കും. ഈ സംഭവത്തിൽ മുസ്ലിമീങ്ങളായ നമുക്ക് വലിയൊരു പാഠമുണ്ട്. അതെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജീവിച്ചിരുന്ന ആ കാലഘട്ടം ജാഹിലിയ കാലഘട്ടം ഏറ്റവും മോശമായ കാലഘട്ടമായിരുന്നു. എന്നിട്ടുപോലും അവരുടെ മനസ്സിലെ ഫിത്രത്ത് കാരണത്താൽ അവരുടെ മുന്നിൽ നടക്കുന്ന ഒരു അതിക്രമം, അതിനെതിരെ പ്രതികരിക്കാനും ആ അതിക്രമിയുടെ കൈപിടിക്കാനും തയ്യാറായി എങ്കിൽ, ജാഹിലിയ കാലഘട്ടത്തിൽ അവർ തയ്യാറായി എങ്കിൽ, മുസ്ലിമീങ്ങളായ നാം അതിക്രമങ്ങൾക്കെതിരെ എങ്ങനെ നിലകൊള്ളണം? വാലിമിന്റെ കൈപിടിക്കുക എന്നത് ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ മേൽ എത്ര മാത്രം വലിയ ബാധ്യതയാണ്. പല ആളുകളും ചില വൽമുകൾ കണ്ടുകഴിഞ്ഞാൽ അതിൽ ഇടപെടുക പോലുമില്ല. കാരണം ചിലത് അവന് ചെയ്യാവുന്ന കാര്യമാണ്, വലിയ ഫിത്തനൊന്നും ഉണ്ടാവില്ല, അവനെ സംബന്ധിച്ചിടത്തോളം തടയാൻ പറ്റിയ ചില കാര്യങ്ങൾ. ഉദാഹരണത്തിന് യാത്രയിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും, സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ, ചില ആളുകൾ അവനവന്റെ കാര്യം നോക്കി മുണ്ടാതിരിക്കാനല്ലാതെ അവന് ഇടപെടാൻ സാധിക്കുന്ന കാര്യമാണെങ്കിൽ പോലും അതിലേക്ക് ഇടപെടില്ല. ഒരാൾ ഉപദ്രവിക്കപ്പെടുന്നത് കണ്ടാൽ, ഒരാൾ അന്യായമായി മർദ്ദിക്കുന്നത് കണ്ടാൽ, ഒന്ന് അത് ചെയ്യാതിരിക്കുക എന്ന് പറയാനെങ്കിലും പലരും നാവ് പൊന്തിക്കില്ല. ഒക്കെ നിങ്ങൾ മക്കയിലെ ഖുറൈശികൾ അവർ ജാഹലിയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരായിട്ട് കൂടി സുൽമ് അതിനെതിരെ നിൽക്കാൻ, അതിക്രമത്തിനെതിരെ നിൽക്കാൻ അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇസ്ലാം ഉള്ള, ദീനുള്ള, ഈമാനുള്ള നമ്മൾ എപ്രകാരമായിരിക്കണം? വലിയ പാഠമാണ്. സുൽമിനെതിരെ റസൂലുള്ള പറഞ്ഞതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ റഅ മിൻകും മുൻകറൻ ഫൽ യുഗയ്യിർഹു ബിയദിഹി, നിങ്ങളിൽ ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ അതവന്റെ കൈകൊണ്ട് എടുത്തു മാറ്റട്ടെ, കൈകൊണ്ട് മാറ്റിക്കളയട്ടെ. ഫഇൻ ലം യസ്തതിഅ ഫബി ലിസാനി, അവന്റെ കൈകൊണ്ട് സാധിക്കില്ലെങ്കിൽ അവന്റെ നാവുകൊണ്ട് ചെയ്യട്ടെ. ഫഇൻ ലം യസ്തതിഅ ഫബി ഖൽബി, അതിലും സാധിക്കില്ലെങ്കിൽ അവന്റെ കൽബുകൊണ്ടെങ്കിലും ചെയ്യട്ടെ. വദാലിക ളഅഫുൽ ഈമാൻ, അത് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ അവസ്ഥയാണ്. അപ്പൊ തിന്മ കണ്ടിട്ട് ഒരു മുസ്ലിമിന്റെ മനസ്സിൽ യാതൊരു പ്രയാസം ഉണ്ടാവില്ല, അതൊരു സാധാരണ കാര്യം എന്ന രൂപത്തിൽ അവൻ അതിനെ വിട്ടേച്ചു പോവുക എന്നത് യോജിക്കുന്ന കാര്യമല്ല, നമുക്ക് യോജിക്കുന്ന കാര്യമല്ല. കാരണം ജാഹ്ലിയ കാലഘട്ടത്തിലുള്ളവർ വരെ വുൽമ കണ്ടപ്പോൾ അവർക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ട്, ചില വുൽമകൾ കണ്ടപ്പോൾ. അപ്പോൾ മുസ്ലിമായ ഒരാൾ, അയാൾക്ക് എത്രമാത്രം പ്രയാസം ഉണ്ടായിരിക്കണം, ചിലപ്പോൾ അവന്റെ സഹോദരൻ, ചിലപ്പോൾ അവന്റെ അയൽവാസി അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അത് കണ്ടിരിക്കെ ഒന്നും ഉണ്ടാതിരിക്കുക, ഒന്നും അവന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ പോലും അവൻ അതിലേക്ക് ഏർപ്പെടാൻ ഒരു നിലക്കും ശ്രദ്ധിക്കാതിരിക്കുക എന്നത് എത്ര മോശമായ കാര്യമാണ്. ഇന്ന് ആളുകൾ എല്ലാവരും അവരുടെ കാര്യത്തിലേക്ക് ചുരുങ്ങാൻ അത് പാടില്ല എന്നതിന് ഈ സംഭവം സാക്ഷിയാണ്, ഈ സംഭവം തെളിവാണ്. അതോടൊപ്പം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, ഹിൽഫുൽ ഫുദൂൽ ഇന്റെ ഈ സംഭവം, അത് ചില ആളുകൾ